2024 ഒക്ടോബർ 30 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്നത് ആർച്ച ലക്ഷ്മി. ഹിന്ദു സമൂഹത്തിന് തന്റെ ഇടം കൂടുന്നത് ഇങ്ങനെയും. എഴുതിയത് ടി ജി മോഹൻദാസ്. തൃശൂർ പൂരം കലങ്ങിയില്ല, കലക്കാൻ ശ്രമം നടന്നതേ ഉള്ളൂ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടും പ്രഖ്യാപനവും അസ്ഥാനത്തായിപ്പോയി എന്ന് പറയാതെ വയ്യ. പൂരത്തിൽ സംഭവിച്ച നിരവധിയായ വീഴ്ചകൾ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണെന്ന് കരുതുന്നില്ല. പോലീസ് പ്ലാനിംഗിന്റെ അഭാവം വ്യക്തമായിരുന്നു. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള പോലീസിന്റെ കർശന ഉപാധികൾ ജനങ്ങൾക്ക് സ്വീകാര്യമായില്ല. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾക്ക് ഒരു രീതിയിലും സ്വീകാര്യമായിരുന്നില്ല അവരോട് നിർദ്ദേശിച്ച വ്യവസ്ഥകളും. ആൾക്കൂട്ട നിയന്ത്രണം പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലും പ്രധാനമാണ് ആൾക്കൂട്ട മാനേജ്മെന്റ്. കയർ കെട്ടിയും ബാരക്കോട് വച്ച് ആൾക്കൂട്ടത്തെ പുറത്തു നിർത്താം, അത് ശക്തി കൊണ്ട് സാധിക്കും. എന്നാൽ ആൾക്കൂട്ട മാനേജ്മെന്റിന് വൈദഗ്ധ്യം വേണം, പരിശീലനം വേണം, ജനങ്ങളുമായി സ്നേഹപൂർവ്വം സംവാദിക്കാനാകണം. കേരള പോലീസിന്റെ ലക്ഷ്യബോധമില്ലാത്ത നിയന്ത്രണങ്ങൾ മൂലം പൂരം അലങ്കോലപ്പെട്ടു എന്നതാണ് വാസ്തവം. പൂരം അലങ്കോലപ്പെട്ടതുകൊണ്ട് ആർക്കും ഒരു ലാഭവുമില്ല. അതുകൊണ്ടാണ് ആ പ്രശ്നം 2-3 ദിവസം കൊണ്ട് അടങ്ങിയത്. പിന്നീട് പ്രശ്നം വീണ്ടും കുത്തിപ്പൊക്കിയത് പി അൻവറാണ്. എ എം ആർ അജിത് കുമാർ നേതാവ് ദത്താത്രേയ ഹോസബാളയെ കണ്ടത് തൃശൂർ പൂരം കലക്കാനാണെന്നാണ് അൻവറിന്റെ ആരോപണം. അത് തൽപരകക്ഷികളായ വി ഡി സതീശൻ, കെ മുരളീധരൻ തുടങ്ങിയവർ വളരെ വേഗം ഏറ്റെടുത്തു. പൂരം കലങ്ങിയതിന്റെ ഗുണഭോക്താവ് സുരേഷ് ഗോപിയാണെന്നും ആ വഴിയാണ് അദ്ദേഹം തൃശൂരിൽ ജയിച്ചതെന്നും താൽക്കാലിക വികാരം മാത്രമാണ് വിജയത്തിനു പിന്നിലെന്നും ആരോപണമുയർന്നു. സ്വന്തം പോസ്റ്റിൽ ഗോളടിക്കുന്നവർ ഇങ്ങനെയൊക്കെ ആരോപിക്കുന്നതിലൂടെ സുനിൽകുമാറും സതീശനും മുരളീധരനും സ്വന്തം പോസ്റ്റിൽ ഗോളടിക്കുകയായിരുന്നു എന്നു വേണം കരുതാൻ. തൃശൂർ പൂരം കലങ്ങിയാൽ അതിന്റെ ഗുണം സുരേഷ് ഗോപിക്ക് മാത്രം കിട്ടുന്നതെങ്ങനെ? എന്തുകൊണ്ട് ആ ഗുണം സുനിൽകുമാറിന് കിട്ടിക്കൂടാ? 3 സ്ഥാനാർത്ഥികളും ഹിന്ദുക്കളായിരുന്നുവല്ലോ. സുനിൽകുമാർ പത്രമാറ്റ് കമ്മ്യൂണിസ്റ്റുകാരനാണ്, ദൈവവിശ്വാസി ആയിക്കൊള്ളണമെന്നുമില്ല. പക്ഷേ മുരളീധരൻ ഒന്നാം തരം ദൈവവിശ്വാസിയാണ്. അപ്പോൾ പൂരം കലങ്ങിയതിന്റെ ഗുണം മുരളീധരനും കിട്ടണമല്ലോ. പക്ഷേ ഇവിടെ ഗുണം സുരേഷ് ഗോപിക്ക് മാത്രം കിട്ടിയെന്ന ആരോപണത്തിൽ അർത്ഥം എന്താണ്? പൂരം കലങ്ങിയതിൽ ഹിന്ദു സമൂഹത്തിന് ദേഷ്യവും നിരാശയും തോന്നിയപ്പോൾ ആശ്രയമായി കണ്ടത് BJP ആണെന്നാണോ? ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ സുനിൽകുമാറും മുരളീധരനും പറയാതെ പറയുന്ന ഒരു കാര്യം തങ്ങൾ ഹിന്ദുക്കളുടെ പ്രതിനിധികളല്ല എന്നതാണ്. ഹിന്ദുക്കളെ ആരെങ്കിലും പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയാണെന്നും അവർ പരസ്യമായി സമ്മതിക്കുന്നു. കേരളത്തിൽ ഹിന്ദു വോട്ട് എന്നൊന്നുണ്ടെങ്കിൽ അത് BJP പോകുമെന്ന് LDFും UDFും അംഗീകരിക്കുകയാണ്. അതിലൂടെ ഭംഗ്യന്തരേണ തങ്ങൾ ഹിന്ദുവിരുദ്ധരാണെന്ന് സമൂഹം കരുതുന്നുവെന്ന യാഥാർത്ഥ്യവും അവർ സമ്മതിക്കുന്നു. ഇതാണ് വാസ്തവത്തിലുള്ള വർഗീയ ധ്രുവീകരണം. ഇത് നല്ലതോ ചീത്തയോ ആയിക്കൊള്ളട്ടെ, ഇങ്ങനെയൊരു ധ്രുവീകരണം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. സ്പോട്ട് ബുക്കിംഗിലെ വോട്ട് രാഷ്ട്രീയം. ശബരിമല സ്പോട്ട് ബുക്കിംഗ് നിർത്താനുള്ള തീരുമാനം പിൻവലിച്ചതിലും ഇക്കാര്യം പ്രതിഫലിക്കുന്നുണ്ട്. CPIയും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും സ്പോട്ട് ബുക്കിംഗ് തുടരണമെന്ന് ആവശ്യപ്പെട്ടു. സ്പോട്ട് ബുക്കിംഗ് നിർത്തിയാൽ അതിന്റെ രാഷ്ട്രീയ ഗുണം BJPക്ക് പോകുമെന്ന് ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. ഇത്രേ പച്ചയായും പരസ്യമായും ഹിന്ദു സമാജത്തെ തങ്ങൾക്ക് പേടിയാണെന്നും ഇനിയും വ്രണിതരാക്കിയാൽ അവർ കൂടുതലായി BJPയിലേക്ക് ചായുമെന്നും സമ്മതിക്കുന്ന നിലപാടായിരുന്നു അത്. ഹിന്ദു സമൂഹത്തെ LDFും UDFും ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് പൂരത്തിന്റെയും ശബരിമലയുടെയും കാര്യം പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാകും. 1984 നിലയ്ക്കൽ സമരം മുതൽ ഉണ്ടാക്കി വന്നതാണ് കേരളത്തിലെ ഹിന്ദു വോട്ട്. അത് തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ വളർന്നിരുന്നില്ല. 1987 തിരഞ്ഞെടുപ്പിൽ മാണിയും കോണിയുമില്ലാതെ CPM മത്സരിക്കാൻ തീരുമാനിച്ചത് ഹിന്ദു വോട്ട് ഭയന്നാണ്. അന്ന് അവർ പരാജയപ്പെട്ടത് നിലപാടുകളിലെ തെറ്റുകൾ മൂലമല്ല, രാജീവ് ഗാന്ധിയുടെ ദാരുണ മരണം കാരണമായിരുന്നു. രാഷ്ട്രീയക്കാർക്ക് ഹിന്ദു പേടി. 1992 അയോധ്യ സംഭവത്തെ തുടർന്നാണ് ഇസ്ലാമിക പ്രീണനം ശക്തമായത്. കോയമ്പത്തൂർ സ്ഫോടനക്കേസിൽ ജയിലിലായ അബ്ദുൽ നാസർ മദനിക്കു വേണ്ടി ചികിത്സാ സഹായം നൽകണമെന്ന് അഭ്യർത്ഥിച്ച് കേരള നിയമസഭയിലെ 140 MLAമാരും ചേർന്ന് പ്രമേയം പാസാക്കുന്ന അവസ്ഥ വരെയെത്തി ഈ പ്രീണന രാഷ്ട്രീയം. ജയിൽ മോചിതനായ മദനിക്ക് സ്വീകരണം കൊടുത്തത് CPM ആണ്. പൊന്നാനി തിരഞ്ഞെടുപ്പിൽ മദനിയുമായി വേദി പങ്കിട്ടത് പിണറായി വിജയനായിരുന്നു. ഇന്ന് അതേ പാർട്ടിയിലുള്ള P ജയരാജൻ മദനി ഇസ്ലാം വിശ്വാസികളെ തീവ്രവാദികളാക്കിയെന്ന് ആരോപിക്കുന്നു. 1984 നിന്ന് 2024 എത്തിയപ്പോൾ ചരിത്രത്തിന്റെ ഒരു വൃത്തം പൂർത്തിയായി. ഹിന്ദു കേരളത്തിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു. മെല്ലെയാണെങ്കിലും രാഷ്ട്രീയ കക്ഷികളെ സ്വാധീനിക്കാൻ അവർക്ക് കഴിയുന്നു. രാഷ്ട്രീയ കക്ഷികൾക്ക് ഹിന്ദു പേടി ബാധിച്ചു തുടങ്ങി. പൂരം കലങ്ങിയതിനെ ചൊല്ലിയുള്ള വാഗ്വാദവും ചേലക്കര അന്തിമഹാകാളൻ ക്ഷേത്രത്തിൽ 2 വർഷമായി വെടിക്കെട്ട് മുടങ്ങിയതും ശബരിമല സ്പോട്ട് ബുക്കിംഗും രാഷ്ട്രീയ രംഗത്ത് വലിയ ഓളങ്ങൾ സൃഷ്ടിക്കുന്നു. ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഹിന്ദു സമുദായത്തിന് തന്റെ ഇടം വർദ്ധിക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ് താനും.